السلام عليكم ورحمة الله وبركاته. الحمد لله وكفى، والسلام على محمد المصطفى وعلى آله وصحبه وبعد. حافظ ابن حجر رحمه الله അദ്ദേഹത്തിന്റെ كتاب പറഞ്ഞു. عن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من تشبه بقوم فهو منهم. أخرجه أبو داود وصححه ابن حبان. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് അബ്ദുല്ലാഹ് അഥവാ അബ്ദുല്ലാഹി ഇബ്നു ഉമർ. ഇപ്പോൾ അങ്ങനെയുള്ള സഹാബികളുടെ പേര് പറയുമ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പറയപ്പെടുന്ന സഹാബിയും അദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിയാണെങ്കിൽ റളിയല്ലാഹു അൻഹുമ എന്ന് പറയണം. റളിയല്ലാഹു അൻഹുമ രണ്ടാളുകളാണ്, നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹുമ. കാരണം നുഅ്മാനും സഹാബിയാണ്, ബഷീറും സഹാബിയാണ്. സഹാബി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയില്ലേ, സഹാബി എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും മുഅ്മിനായ രീതിയിൽ മരണപ്പെടുകയും ചെയ്തവർക്കാണെന്ന് പറയുക സഹാബികൾ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു, ഇസ്ലാം സ്വീകരിച്ചു, അതിൽ നിന്നു, എന്നിട്ട് മുഅ്മിനായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്തു. അതിനാണ് സഹാബി എന്ന് പറയുക. ചില ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ പ്രവാചകനെ കണ്ടിട്ടുണ്ട്, അവർ സഹാബികളല്ല. എന്തുകൊണ്ടാ? അവർ മുഅ്മിനീങ്ങളായിരുന്നില്ല. അബൂ ജഹൽ പ്രവാചകനെ കണ്ടിട്ടുണ്ട്, സഹാബിയാണോ? അല്ല. കാരണം മുഅ്മിനായിട്ടല്ല മരണപ്പെട്ടത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും പിന്നീട് മുഅ്മിനായിക്കൊണ്ട് മരിക്കുകയും ചെയ്തവർക്കാണ് സഹാബി എന്ന് പറയുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സഹാബിയാണ്, അദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ, മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും സാദൃശ്യപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലും സാദൃശ്യപ്പെടുകയാണെങ്കിൽ, ബിഖൗമിൻ, ഏതെങ്കിലും ഒരു സമുദായത്തോട്, ഏതെങ്കിലും ഒരു വിഭാഗത്തോട് ആരെങ്കിലും സാദൃശ്യപ്പെടുകയാണെങ്കിൽ. സാദൃശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? മുഹമ്മദ് അൽ ഗസ്സി അഷ്ഷാഫിഈ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ചില കിതാബുകളിൽ പറയുന്നത് കാണാം. നമ്മൾ ഒരാളോട് സാദൃശ്യപ്പെടുക എന്ന് പറഞ്ഞാൽ, അത്തശബ്ബുഹു ഇബാറത്തുൻ അൻ മുഹാവലത്തിൽ ഇൻസാൻ നമ്മൾ ആരോടാണോ സാദൃശ്യപ്പെടാൻ ഉദ്ദേശിക്കുന്നത് അവരെ പോലെ ആകാൻ വേണ്ടി പരിശ്രമിക്കുക. അവരെങ്ങനെയുള്ള വസ്ത്രങ്ങളാണോ ധരിക്കുന്നത്, ഏത് രൂപത്തിലാണോ അവർ നടക്കുന്നത്, അങ്ങനെ അവൻ നോക്കുക. ആ വ്യക്തിയുടെ വിശേഷണങ്ങൾ എങ്ങനെയാണോ, ആ വിശേഷണങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അതിനാണ് സാദൃശ്യപ്പെടുക എന്ന് പറയാം. അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തി, ആ വ്യക്തിയുടെ വസ്ത്രം പോലെ എനിക്ക് ധരിക്കണം, ആ വ്യക്തി എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ എനിക്ക് നടക്കണം, ആ വ്യക്തിയുടെ ചില ശൈലികൾ അതെന്റെ ജീവിതത്തിൽ എനിക്ക് പാലിക്കണം. അങ്ങനെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെ റോൾ മോഡലായിക്കൊണ്ട് ആ വ്യക്തിയുടെ വസ്ത്രവേഷങ്ങൾ സ്വീകരിക്കുകയും ആ വ്യക്തിയുടെ മറ്റു രീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിനാണ് തശബ്ബുഹ് എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ, ആരെങ്കിലും ഒരു വിഭാഗത്തോട് സാദൃശ്യപ്പെടുകയാണെങ്കിൽ, ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാണ്, അവൻ അവരിൽപ്പെട്ടവനാണ്. അഥവാ ഉദാഹരണത്തിന്, ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പിൻപറ്റുന്നത്. അദ്ദേഹം ധരിക്കുന്നത് വെള്ള വസ്ത്രമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ള ഇഷ്ടപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്നില്ല. ഇങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്ന രൂപങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തി ആരെയാണ് പിൻപറ്റുന്നത്, ആരോടാണ് സാദൃശ്യമാകുന്നത്? നബിയോടാണ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ, ഒരു വ്യക്തി ആരോടാണോ സാദൃശ്യപ്പെടുന്നത് അവന്റെ കൂടെ ആയിരിക്കും. അപ്പോൾ ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സാദൃശ്യപ്പെടാൻ വേണ്ടി പരിശ്രമിച്ചാൽ ചില ഹദീസുകളിൽ വന്നതുപോലെ അവസാന നാളിൽ പ്രവാചകനെ സ്നേഹിക്കുന്നവർ പ്രവാചകന്റെ കൂടെ ആയിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന ആര്യങ്ങൾ, ദീൻ അനുസരിച്ച് ജീവിക്കുന്ന പണ്ഡിതന്മാർ, അവരെ പിൻപറ്റാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ അവരെ മാതൃകയാക്കാനാണ് നമ്മൾ പരിശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ആയിരിക്കും. എന്ന് നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ ചില യുവാക്കളുടെ അവസ്ഥയൊക്കെ പോലെ അള്ളാഹു കാത്തിരിക്കട്ടെ, സിനിമാ നടന്മാരെയും അല്ലെങ്കിൽ ചില പെൺകുട്ടികൾ സിനിമാ നടിമാരെയൊക്കെയാണ് റോൾ മോഡലാക്കി വെക്കുന്നതെങ്കിലോ അവരോടാണ് സാദൃശ്യപ്പെടാൻ വേണ്ടി പരിശ്രമിക്കുന്നതെങ്കിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഹുവമിൻഹും, അവൻ അവരിൽപ്പെട്ടവരാണ്. ഏതെങ്കിലും അള്ളാഹുവിനെ ഒരു പേടിയുമില്ലാതെ ജീവിക്കുന്ന, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് സകല ഹറാമും ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയെയാണ് നമ്മുടെ മാതൃകാ പുരുഷനായി അല്ലെങ്കിൽ മാതൃകാ സ്ത്രീയായി നമ്മുടെ മുന്നിൽ നമ്മുടെ സമൂഹത്തിലെ ആളുകൾ വെക്കുന്നത് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ അവരിൽപ്പെട്ടവരാണ്. അവസാന നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഫാജിരീങ്ങളെ, ആ ദുർമാർഗികളെ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത്, ഏതവസ്ഥയിലാണോ ഇവനെയും അവരുടെ കൂടെയായിരിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ചേർക്കുക. അപ്പോൾ സ്വാലിഹിനെ, നല്ല വ്യക്തിയെ സാദൃശ്യമാകാൻ നോക്കിയാൽ അവരോട് കൂടെയായിരിക്കും. ഫാസിഖിനെ, ദുർമാർഗിയുടെ കൂടെ, അല്ലെങ്കിൽ ഒരു ദുർമാർഗിയുടെ ജീവിതമാണ് നമ്മൾ റോൾ മോഡലാക്കാൻ വേണ്ടി നോക്കിയതെങ്കിൽ അവന്റെ കൂടെയായിരിക്കും. കാഫിറിന്റെ കൂടെയാണെങ്കിൽ നമ്മൾ കാഫിറിന്റെ കൂടെയായിരിക്കും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. നിങ്ങൾ നല്ലവരെ റോൾ മോഡലാക്കി നമ്മുടെ മുന്നിൽ വയ്ക്കുക, നല്ലവരുടെ മാർഗം നമ്മൾ പിൻപറ്റുക. അതല്ലാതെ അവിശ്വാസികളുടേതോ അല്ലെങ്കിൽ സാജീനീയങ്ങളുടേതോ അള്ളാഹുവിനെ പേടിക്കാത്തവരുടേതോ മാർഗം യാതൊരു കാരണവശാലും നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. അതുപോലെ തന്നെ ശരീഅത്തിന്റെ അധ്യാപനങ്ങളിൽ പെട്ടതാണ് ഇവിടെ നമ്മൾ പറഞ്ഞു. ഒരു വിഭാഗത്തിനോട് സാദൃശ്യം പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവരായി. ചില വിഭാഗങ്ങൾക്ക് അവരുടേതായ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ടാകും. ചില വിഭാഗങ്ങൾക്ക് അവരുടേതായ ചില ആചാരങ്ങൾ ഉണ്ടാകും, അനുഷ്ഠാനങ്ങൾ ഉണ്ടാകും, അതിൽ നമ്മൾ സാദൃശ്യപ്പെടാൻ പാടില്ല. അതുപോലെ തന്നെ ചില വിഭാഗങ്ങൾക്ക് അവരുടേതായ വസ്ത്രങ്ങൾ ഉണ്ടാകും, ആ വസ്ത്രം നമ്മൾ ധരിക്കാൻ പാടില്ല, ആ വസ്ത്രം നമ്മൾ ധരിക്കാൻ പാടില്ല. ഒരു ദിവസം അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹു ചില വസ്ത്രങ്ങൾ ധരിച്ചു കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, ഇന്ന ഹാദിഹി തിയാബുൽ കുഫാർ ഫലാ തൽബസ്ഹാ, ഇത് നമ്മുടെ നാട്ടിലുള്ള മുസ്ലിമീങ്ങൾ ധരിക്കുന്ന വസ്ത്രമല്ല, ഇത് കാഫിരീങ്ങൾ മാത്രം ധരിക്കുന്ന വസ്ത്രമാണ്, അതുകൊണ്ട് നിങ്ങൾ അത് ധരിക്കാൻ പാടില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ ബിൻ അൽആസ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള അവിശ്വാസികൾ മാത്രം ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ധരിക്കാൻ പാടില്ല. അതെങ്ങനെയാ മനസ്സിലാകാം? ഇപ്പൊ ഒരു നാട്ടിൽ ഒരു വ്യക്തി അത് ധരിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ ആളുകൾ പറയും അവൻ മുസ്ലിമല്ല. അങ്ങനെയുണ്ടല്ലോ, ചില വസ്ത്രങ്ങൾ അങ്ങനെയുണ്ട്. ഒരു വ്യക്തി അത് ധരിച്ചിട്ടുണ്ടെങ്കിൽ പറയും അവൻ മുസ്ലിമല്ല. അപ്പോൾ അവിശ്വാസികൾ അവരുടെ അടയാളമായിട്ട് ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ അത് മുസ്ലിമീങ്ങൾ ധരിക്കാൻ പാടില്ല. ഇനി അങ്ങനെ അടയാളമല്ല, എല്ലാവരും ധരിക്കുന്നു. ഇപ്പൊ ഉദാഹരണത്തിന് വെള്ള വസ്ത്രം, അത് അവിശ്വാസികൾ ധരിക്കുന്നുണ്ട്, മുസ്ലിമീങ്ങൾ ധരിക്കുന്നുണ്ട്, എല്ലാവർക്കിടയിലും വ്യാപകമായ വസ്ത്രമാണ്, അത് പ്രശ്നമില്ല. ഒരു വിഭാഗത്തിന്റെ വേഷം അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന്റെ പ്രത്യേക ആചാരങ്ങൾ, അതൊരു മതത്തിന്റെ പ്രത്യേക ആചാരങ്ങൾ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പിൻപറ്റാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അവിശ്വാസികളുടെ ആഘോഷങ്ങൾ, അവരുടെ മതപരമായ ആഘോഷങ്ങൾ. അവിശ്വാസികളുടെ മതപരമായ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫുർഖാനിൽ സത്യവിശ്വാസികളുടെ ചില ഗുണങ്ങൾ പറയുമ്പോൾ അവിടെ പറഞ്ഞു, വല്ലദീന ലാ യശ്ഹദൂന സൂർ, അവർ സൂറിന് പങ്കെടുക്കാത്തവരാണ്. ഉലമാക്കൾ വിശദീകരിക്കുന്നു, സൂർ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളുടെ മതാചാരങ്ങൾ. അവിശ്വാസികളുടെ മതാചാരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. അവരുടെ മതപരമായ ധാരാളം ആഘോഷങ്ങൾ, നമ്മുടെ നാട്ടിൽ ജീവിക്കുന്ന അവിശ്വാസികൾ, അവർക്ക് വ്യത്യസ്ത മതങ്ങളിൽ അവരുടേതായ പല മതാചാരങ്ങളുമുണ്ട്, പല ആഘോഷങ്ങളുമുണ്ട്. ആ ആഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. അതിന്റെ അർത്ഥം ചില ആളുകൾ പറയുന്നത് പോലെ അവരെ കണ്ടാൽ തന്നെ കടിച്ചു കീറണം, അവരോടൊരു ബന്ധം പറ്റൂല, അവരോട് സംസാരിക്കാൻ പറ്റൂല, അവരോട് കച്ചവടം ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല. അവരോട് സംസാരിക്കാം, അവരോട് കച്ചവടം ചെയ്യാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അവിടുത്തെ പടയെങ്കിൽ ഒരു ജൂതന്റെ അരികിൽ പണയം വെച്ചിട്ടാണുണ്ടായിരുന്നത് എന്ന് പറഞ്ഞാൽ അവരുമായി ക്രയവിക്രയങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നു. അതൊന്നും ഇസ്ലാമിലെത്തിയതല്ല. പക്ഷേ മതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മതപരമായി യാതൊരു വിട്ടുവീഴ്ചക്കും ശരിയാക്കി തയ്യാറാകുന്നില്ല. അവരുടെ മതാഘോഷങ്ങളിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല, നമ്മുടെ മതാഘോഷങ്ങളിലും അവർ പലപ്പോഴും പങ്കെടുക്കാറില്ല. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. യാതൊരു കാരണവശാലും മതസൗഹാർദ്ദം അങ്ങനെ ഇങ്ങനെ ചില പേരുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ മതാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു പരിപാടി നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇത് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ്. കാരണം ഉദാഹരണം ഞാൻ പറയാം, ഇപ്പം നമ്മുടെ നാട്ടിൽ ക്രിസ്മസ് ഒരു ആഘോഷമാണ്, ക്രിസ്മസ് ഒരു ആഘോഷമാണ്. ഈ ക്രിസ്മസിൽ നമ്മൾ അത് ആഘോഷിക്കുന്ന ഒരു വ്യക്തിയോട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് പുത്രൻ ഉണ്ടായതിൽ ഞാൻ നിനക്കിത അഭിവാദ്യം ഉറപ്പിക്കുന്നു, അതല്ല അതിന്റെ അർത്ഥം. അവര് ക്രിസ്മസ് എന്നതിന്റെ ഉദ്ദേശം എന്താണ് അവരുടെ ഇടയിൽ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മകനാണ് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നതിനെ കുറിച്ചാണ് അവർ ആ ഒരു ആഘോഷം. അപ്പോൾ ആ ഒരു ആഘോഷവുമായി ബന്ധപ്പെട്ട് അവർക്ക് എങ്ങനെയാണ് നമുക്ക് ആശംസകൾ അർപ്പിക്കാൻ സാധിക്കുക? ഒരിക്കലും സാധ്യമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ മകനുണ്ട് എന്ന് വിശ്വസിക്കുക എങ്ങനെയാ സാധിക്കുക? വലം യകുല്ലഹു കുഫുവൻ അല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയും പ്രസവിച്ചിട്ടില്ല, അല്ലാഹു ആരുടെയും വാപ്പയോ അല്ല, ഒന്നുമല്ല. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ സാധിക്കുകയില്ല. ഇപ്പോൾ സഹോദരങ്ങളെ, പറഞ്ഞതിന്റെ ചുരുക്കം, ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ ഒരു സമുദായത്തിന്റെ ഒരു മതത്തിന്റെ പ്രത്യേക ആചാരങ്ങൾ, പ്രത്യേക അനുഷ്ഠാനങ്ങൾ അത് അവരുടെ അടയാളമാണ് എങ്കിൽ, അവരുടെ മതത്തിന്റെ ഭാഗമാണ് എങ്കിൽ, യാതൊരു കാരണവശാലും അതിൽ അവരോട് സാദൃശ്യപ്പെടാൻ ഒരു മുസ്ലിമിന് അവകാശമില്ല. അതെല്ലാ ഇടപാടുകളിൽ അവരോട് സംസാരിക്കാം, അവരോട് ക്രയവിക്രയങ്ങൾ നടക്കാം, അവരുമായി നമുക്ക് കച്ചവടങ്ങളിൽ ഏർപ്പെടാം, അവരെ കണ്ടാൽ സംസാരിക്കാം, അതൊന്നും ഇസ്ലാം വിലക്കുന്ന കാര്യമല്ല. അപ്പൊ ആ ഒരു വിഷയം മനസ്സിലാക്കുക. ചില ആളുകൾക്ക് ഈ വിഷയത്തിൽ പിഴവ് പറ്റിയിട്ടുണ്ട്. അവരെന്താ പറയാ, ഒന്നും സംസാരിക്കാൻ പാടില്ല, ഒന്നും മിണ്ടാൻ പാടില്ല, ഒരു കച്ചവടം ചെയ്യാൻ പാടില്ല, തെറ്റാണ്. വേറെ ചില ആളുകളോ മതപരമായിട്ടാണെങ്കിലും എല്ലാ വിഷയങ്ങളിലും ഭയങ്കര അലസത കാണിക്കും, അതും തെറ്റാണ്. മധ്യസ്ഥമായിട്ടുള്ള നിലപാട് നമ്മൾ സ്വീകരിക്കുക. ഇസ്ലാം പഠിപ്പിക്കുന്ന മധ്യത്തിനുള്ള നിലപാട് സ്വീകരിക്കാൻ നാം തയ്യാറാകുക. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു വേഷം അല്ലെങ്കിൽ ഒരു വസ്ത്രം അത് അവിശ്വാസികളുടേത് മാത്രമാണ് എന്ന് സങ്കല്പിക്കുക. അതല്ലെങ്കിൽ അവിശ്വാസികളുടേത് മാത്രമായിരുന്നു, പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ധരിച്ച് അതെല്ലാവരുടെയും വസ്ത്രമായി മാറി. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് ധരിക്കുന്നതിൽ കുറ്റമില്ല. ഉദാഹരണത്തിന് ഹാഫിളു ഹജർ അലഅസ്ഖലാനി റഹിമഹുള്ള പറയുന്നതായി കാണാം, തലയിൽ ധരിക്കുന്ന പ്രത്യേകതരം ഒരു തൊപ്പിയുണ്ട്. അത് ആദ്യ കാലഘട്ടത്തിൽ ജൂതന്മാർ മാത്രമാണ് ധരിച്ചുകൊണ്ടിരുന്നത്, പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും ധരിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ എല്ലാവർക്കും ധരിക്കാം. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ പാന്റ് ധരിക്കുക എന്നുള്ളത്. പാന്റ് ഉദ്ദേശിച്ചത് പാന്റും ഷർട്ടും ധരിക്കുന്ന ആ ഒരു സമ്പ്രദായം, അത് ആദ്യം അധികമായി കണ്ടുവന്നിരുന്നത് ആർക്കിടയിലാണ്? അവിശ്വാസികൾക്കിടയിലാണ്. അതുകൊണ്ട് തന്നെ പല പണ്ഡിതന്മാരും പറഞ്ഞു പാന്റും ഷർട്ടും ധരിക്കാൻ പാടില്ല, കാരണം അത് അവിശ്വാസികളുടെ വസ്ത്രമാണ്. പക്ഷേ പിന്നീട് അതെല്ലായിടത്തേക്ക് വ്യാപിക്കുകയും മുസ്ലിമീങ്ങളടക്കം വ്യാപകമായി ധരിക്കാൻ വേണ്ടി തുടങ്ങുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുള്ള പറയുകയാണ്, ഇന്ന് ഒരു വ്യക്തി പാന്റും ഷർട്ടും ധരിച്ചാൽ ആരെങ്കിലും നോക്കിയിട്ട് പറയോ മുസ്ലിം ആയിരിക്കില്ല എന്ന്? ഒരിക്കലും പറയില്ല. കാരണം എന്താ, മുസ്ലിമീങ്ങളുടെ പൊതുവസ്ത്രമായിട്ട് പാന്റും ഷർട്ടും മാറി. അതുകൊണ്ട് അത് ധരിക്കുന്നതിൽ തെറ്റില്ല. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വസ്ത്രം നാം ധരിച്ചാൽ അല്ലെങ്കിൽ ഒരു വേഷം നാം സ്വീകരിച്ചാൽ അത് കാണുമ്പോൾ മറ്റുള്ള ആൾ പറയും ഇത് കാഫിറാണ് അല്ലെങ്കിൽ ഇത് മുസ്ലിം അല്ല എന്ന് തോന്നുന്നു. ആ രൂപത്തിൽ ഒരു മതത്തിന്റെ പ്രത്യേകമായ വസ്ത്രങ്ങളോ അല്ലെങ്കിൽ വേഷങ്ങളോ നമുക്ക് സ്വീകരിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിശ്വാസ കാര്യങ്ങൾ അവൻ മുറുകെ പിടിക്കാൻ ബാധ്യസ്ഥനാണ്. അവന്റെ വേഷവിധാനങ്ങൾ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്ന മാനദണ്ഡത്തിൽ അവൻ പാലിക്കാൻ ബാധ്യസ്ഥനാണ്. ആ രൂപത്തിൽ അവൻ പാലിക്കുക. ഞാൻ പറഞ്ഞതുപോലെ ഭൗതികമായ മറ്റിടപാടുകൾ മറ്റു തരം മതസ്ഥരുമായി നമുക്ക് സംസാരിക്കുന്നതിലോ ചെയ്യുന്നതിലോ ക്രയവിക്രയങ്ങൾ നടത്തുന്നതിലോ ഇസ്ലാം തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ മതപരമായ കാര്യങ്ങളിലും മതപരമായ അനുഷ്ഠാനങ്ങളിലും യാതൊരു വിട്ടുവീഴ്ചയും ഇസ്ലാം അനുവദിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക, സ്വാലിഹീങ്ങളോട് സാദൃശ്യപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക, മുൻഗാമികളെ മാതൃകയാക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കുക. അങ്ങനെയാണെങ്കിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ ഫഹുവ മിൻഹും, പ്രവാചകന്റെ കൂടെ പരലോകത്ത് നമുക്ക് ജീവിക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മുറുകെ പിടിക്കാനും അവിടുത്തെ ജീവിതശൈലി നമ്മുടെ ജീവിതശൈലിയാക്കാനും നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സഹ്ബിഹി വസല്ലം. സുബ്ഹാനല്ലാഹി വ ബിഹംദിഹി സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.